ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആദി കർമ്മയോഗി അഭിയാൻ ദേശീയ കോൺക്ലേവിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയും പയർവർഗ സ്വാശ്രയ ദൌത്യവും സമയബന്ധിതമായി നടപ്പാക്കാൻ നിർദ്ദേശം നൽകി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തു പകർന്ന് ആദ്യ തേജസ് LCA MK-1A യുദ്ധവിമാനം ഇന്ന് പറന്നുയരും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ പങ്കെടുക്കും. ബീഹാർ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ശബരിമല സ്വർണപ്പാളി അപഹരണ കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ ഈ മാസം 30 വരെ കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മഹാരാഷ്ട്രയ്ക്കെതിരെ കേരളത്തിന്റെ ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിച്ചു. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആദി കർമ്മയോഗി അഭിയാൻ ദേശീയ കോൺക്ലേവിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി ജുവൽ ഓറം, സംസ്ഥാനങ്ങളിലെ ഗോത്രകാര്യമന്ത്രിമാർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, ആരോഗ്യം, പോഷകാഹാരം, ഉപജീവന മാർഗം, സംരംഭകത്വം, അടിസ്ഥാന സൌകര്യ വികസനം തുടങ്ങി 5 മുൻഗണനാ വിഷയങ്ങളിൽ കോൺക്ലേവിൽ ചർച്ച നടക്കും. ട്രൈബൽ വിഷൻ 2030 എന്ന പ്രമേയം കേന്ദ്രീകരിച്ച് നടക്കുന്ന പരിപാടിയിൽ നയരൂപീകരണം, കാര്യക്ഷമമായ പദ്ധതി നടപ്പാക്കൽ എന്നിവയും ചർച്ചയാകും. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന, പയർവർഗ സ്വാശ്രയ ദൌത്യം എന്നിവ സമയബന്ധിതമായി നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പദ്ധതി നിർവഹണം ഉറപ്പാക്കാൻ കേന്ദ്രമന്ത്രിമാരുമായി വൈകാതെ യോഗം ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇരു പദ്ധതികളും താഴേത്തട്ടിൽ സമയബന്ധിതമായി നടപ്പാക്കുന്നത് കർഷകർക്ക് നേരിട്ട് പ്രയോജനം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. 100 ജില്ലകളിലെ കൃഷി വികസനം ലക്ഷ്യമിടുന്ന ധൻധാന്യ കൃഷി യോജന 24,000 കോടി രൂപ ചെലവിൽ 6 വർഷ കാലയളവിലാണ് നടപ്പാക്കുന്നത്. പയർവർഗ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള സ്വാശ്രയ ദൌത്യത്തിനായി 11,400 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തു പകർന്ന് ആദ്യ തേജസ് LCA MK-1A യുദ്ധവിമാനം ഇന്ന് പറന്നുയരും. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ നാസിക് നിർമ്മാണ കേന്ദ്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കുന്നുണ്ട്. വ്യോമസേനയുടെ MiG-21 വിമാനങ്ങൾക്ക് പകരമായാണ് അത്യന്താധുനിക ശേഷിയോടുകൂടിയ LCA MK-1A സേനയുടെ ഭാഗമാകുന്നത്. കരയിലും ആകാശത്തും സമുദ്രത്തിലും ആക്രമണം നടത്താനുള്ള ശേഷി ഈ യുദ്ധവിമാനത്തിനുണ്ട്. HTT-40 പരിശീലന വിമാനങ്ങൾക്കായുള്ള 2 പ്രൊഡക്ഷൻ ലൈൻ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിക്കും. ബീഹാറിൽ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. ഈ മാസം 20 വരെയാണ് പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണവും ഊർജ്ജിതമായി പുരോഗമിക്കുകയാണ്. കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത്ഷാ ഇന്ന് NDA പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ബീഹാർ മുഖ്യമന്ത്രിയും JDU നേതാവുമായ നിതീഷ് കുമാറുമായി ശ്രീ അമിത്ഷാ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. 48 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക കോൺഗ്രസ് ഇന്നലെ പുറത്തിറക്കിയിരുന്നു. 243 അംഗ ബീഹാർ നിയമസഭയിലേക്ക് 2 ഘട്ടങ്ങളിലായി അടുത്ത മാസം 6-നും 11-നുമാണ് വോട്ടെടുപ്പ്. 14-നാണ് വോട്ടെണ്ണൽ. പുത്തൻ തലമുറ GST പരിഷ്കരണം കേരളത്തിലെ കർഷകർക്കും ചെറുകിട വ്യവസായങ്ങൾക്കും ഏറെ ഗുണകരമായതായി വിലയിരുത്തൽ. സംസ്ഥാനത്തെ കൃഷി, ഭക്ഷ്യസംസ്കരണ, ടൂറിസം മേഖലകൾക്ക് GST ഇളവുകൾ ഏറെ ഗുണം ചെയ്യുന്നുണ്ട്. ഏലം, വെറ്റില എന്നിവയുടെ GST 18% നിന്നും 5% കുറച്ചത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ വിലയിൽ 11% വരെ കുറവ് വരുത്തിയിട്ടുണ്ട്. GST ഘടനാ പരിഷ്കരണം ടൂറിസം മേഖലയ്ക്ക് മികച്ച രീതിയിൽ ഉണർവ് പകരുന്നതായി തമിഴ്നാട്ടിൽ നിന്നും ഇടുക്കിയിലെത്തിയ വിനോദസഞ്ചാരി കാർത്തിക് ആകാശവാണിയോട്.
Coming for tourism purpose to Idukki, Rajakada especially. One thing is based on a new tax assumption what the government has done, it's very positive thing for the economical boost of the tourism sector in fact. Trust me, like it was around 12% GST for any slab of around 7,500 rupees. But now it's come down to 5%. It's going to really economic, it's going to boost the spending power of the people and tourism will definitely grow in this area. It's very, very beneficial for common man like us.
രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ കേരള സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 21 രാഷ്ട്രപതി തിരുവനന്തപുരത്തെത്തും. 22 ശ്രീമതി മുർമു ശബരിമലയിൽ ദർശനം നടത്തും. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ അർദ്ധകായ പ്രതിമ 23 രാജ്ഭവൻ അങ്കണത്തിൽ അനാച്ഛാദനം ചെയ്യുന്ന രാഷ്ട്രപതി തുടർന്ന് ശിവഗിരിയിൽ നടക്കുന്ന ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദിയിൽ മുഖ്യാതിഥിയാകും. പാലാ സെന്റ് തോമസ് കോളേജിൽ നടക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും അന്നേ ദിവസം രാഷ്ട്രപതി പങ്കെടുക്കും. 24-ന് എറണാകുളം സെന്റ് തെരേസാസ് കോളേജിലെ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്ത ശേഷം വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ശ്രീമതി മുർമു ന്യൂഡൽഹിക്ക് മടങ്ങും. ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി ബഹ്റിനിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രവാസി മലയാളി സംഗമം ഉദ്ഘാടനം ചെയ്യും. മലയാള മിഷനും ലോക കേരള സഭയും ചേർന്ന് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബഹ്റിനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് ജേക്കബ്, മന്ത്രി സജി ചെറിയാൻ, പത്മശ്രീ, എം എ യൂസഫ് അലി എന്നിവർ വിശിഷ്ടാതിഥികളാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകുന്നേരം 4-ന് തുറക്കും. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് തുലാം 1-ന് നാളെ രാവിലെ സന്നിധാനത്ത് നടക്കും. 21-ന് ചിത്തിര ആട്ട തിരുനാൾ പൂജ. രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഈ മാസം 22-ന് ദർശനത്തിന് നിയന്ത്രണമുണ്ടായിരിക്കും. ശബരിമല സ്വർണ്ണപ്പാളി അപഹരണ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ മാസം 30 വരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പത്തനംതിട്ട റാന്നി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. കേസിന്റെ അതീവ രഹസ്യ സ്വഭാവം പരിഗണിച്ച് അടച്ചിട്ട മുറിയിലാണ് കോടതി വാദം കേട്ടത്. രണ്ടു കേസുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെയുള്ളത്. രണ്ടാം വിള നെൽകൃഷിക്കുള്ള ഒരുക്കങ്ങൾ പാലക്കാട് ജില്ലയിൽ ആരംഭിച്ചു. രണ്ടാം വിളയിൽ ജലസേചനത്തിന് ഡാമുകളെ ആശ്രയിക്കേണ്ടതിനാൽ ജല വിള കലണ്ടർ തയ്യാറാക്കി അതിനനുസൃതമായി വിളയിറക്കണമെന്നാണ് കൃഷിവകുപ്പ് കർഷകരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
ജലവിള കലണ്ടർ അനുസരിച്ച് വിളയിറക്കുന്നത് ജലസേചന സൌകര്യം ഉറപ്പാക്കാനും ഉൽപാദനം കൂട്ടാനും സഹായിക്കുമെന്നാണ് കൃഷിവകുപ്പിന്റെ വിലയിരുത്തൽ. ഇതിനനുസരിച്ച് പാടശേഖര സമിതികളും വാട്ടർ യൂസേഴ്സ് അസോസിയേഷനും നടീൽ പ്രവൃത്തികൾ ഏകോപിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ഈ മാസം 25-നകം ഞാറ്റടി തയ്യാറാക്കി അടുത്ത മാസം ആദ്യവാരത്തോടെ നടീൽ ആരംഭിക്കും. ഫെബ്രുവരി അവസാനത്തോടെ രണ്ടാം വിളയുടെ കൊയ്ത്തും ആരംഭിക്കാനാവും. അതേസമയം 1-ാം വിളയുടെ സംഭരണവും വിലവിതരണവും ആരംഭിക്കാത്തത് ജില്ലയിലെ കർഷകരെ പ്രതിസന്ധിയിലും ആക്കിയിട്ടുണ്ട്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26-ന് രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 127-ാം പതിപ്പാണ് ഇത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും മുഴുവൻ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമാണ്. പ്രാദേശിക ഭാഷകളിലും തുടർന്ന് കേൾക്കാം. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഛത്തീസ്ഗഡിലെ ജഗദൽപൂരിൽ 200-ലേറെ നക്സലുകൾ ഇന്ന് ആയുധം വച്ച് കീഴടങ്ങി. 110 സ്ത്രീകളും 98 പുരുഷന്മാരുമാണ് സംഘത്തിൽ ഉൾപ്പെടുന്നത്. 19 AK-47 റൈഫിളുകളും 17 SLR റൈഫിളുകളും അടക്കം 153 ആയുധങ്ങളുമായാണ് മാവോയിസ്റ്റുകൾ കീഴടങ്ങിയത്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖല രാജ്യത്തിന്റെ വളർച്ചാ എഞ്ചിനായി മാറിയെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ന്യൂഡൽഹിയിൽ തന്റെ മന്ത്രാലയത്തിന്റെ ഒരു വർഷത്തെ നേട്ടത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടക്കുകിഴക്കൻ മേഖലയിലെ വിമാനത്താവളങ്ങളുടെ എണ്ണം 9-ൽ നിന്നും 17-ആയി വർദ്ധിച്ചതായും ദേശീയപാത 10,000 കിലോമീറ്ററിൽ നിന്നും 16,000 കിലോമീറ്ററായി വർദ്ധിച്ചതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് 3-ാം ദിനത്തിൽ മഹാരാഷ്ട്രയ്ക്കെതിരെ കേരളം 1-ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ കേരളം 6 വിക്കറ്റ് നഷ്ടത്തിൽ 152 റൺസ് എടുത്തിട്ടുണ്ട്. ആദ്യ ഇന്നിംഗ്സിൽ 239 റൺസാണ് മഹാരാഷ്ട്ര നേടിയത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. എറണാകുളത്തും ലക്ഷദ്വീപിലും ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ഇന്നു മുതൽ മത്സ്യബന്ധനത്തിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആദ്യ കർമ്മയോഗി അഭിയാൻ ദേശീയ കോൺക്ലേവിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജനയും പയർവർഗ സ്വാശ്രയ ദൌത്യവും സമയബന്ധിതമായി നടപ്പാക്കാൻ നിർദ്ദേശം നൽകി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തു പകർന്ന ആദ്യ തേജസ് LCA MK-1A യുദ്ധവിമാനം ഇന്ന് പറന്നുയരും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ പങ്കെടുക്കും. ബീഹാർ 1-ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ശബരിമല സ്വർണ്ണപ്പാളി അപഹരണ കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ മാസം 30 വരെ റാന്നി കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മഹാരാഷ്ട്രയ്ക്കെതിരെ കേരളത്തിന്റെ 1-ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.